SBS Radio.
ടൗൺസിവിലുണ്ടായ പ്രളയം 20,000-ൽ അധികം വീടുകളെയാണ് ബാധിച്ചത്. ഇനിയിപ്പോൾ പ്രളയം ബാധിച്ച പ്രദേശങ്ങളുടെയും കുടുംബങ്ങളുടെയും പുനരധിവാസത്തിനുള്ള പ്രയത്നങ്ങളാണ്. ഏതൊരു പ്രളയവും കഴിയുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ടൗൺസിവിലിലെ പ്രളയാനന്തര പ്രവർത്തനങ്ങളും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഇതിനുദാഹരണമാണ് പ്രളയത്തിന് ശേഷം ഇപ്പോൾ മേഖലയിൽ രോഗബാധയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. കന്നുകാലികൾ ഉൾപ്പെടെ പല മൃഗങ്ങൾ പ്രളയത്തിൽപ്പെട്ടതിനെ തുടർന്ന് ശരീരങ്ങൾ അഴുകുന്നതും കൂടുതൽ രോഗബാധയ്ക്ക് കാരണമാകാം. ഈ അവസരത്തിൽ ടൗൺസ്വില്ലിലെ പുനരധിവാസ പ്രയത്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രളയത്തിൽപ്പെട്ട കുറച്ച് മലയാളികളുമായി SBS മലയാളം സംസാരിച്ചു. പലരും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. ഷിജു മാത്യൂസ് അനുഭവം പങ്കുവയ്ക്കുന്നു.
ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണിത്. ഞങ്ങളുടെ വീട്ടിലെല്ലാം വെള്ളം കയറി. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെ ഒരു ക്രീക്ക് പോകുന്നുണ്ട്. ആ ക്രീക്ക് ബ്ലോക്കായിട്ട് അവിടെ നിന്നാണ് വെള്ളം കയറിയത്. വെള്ളം കയറി ഞങ്ങളുടെ സ്ട്രീറ്റ് മൊത്തം വെള്ളത്തിലായിപ്പോയി. ഞങ്ങളുടെ വീടിനകത്ത് വെള്ളം കയറി. ഞങ്ങൾ എല്ലാം ഇവാക്വേറ്റ് ചെയ്തു. ഞങ്ങളുടെ സുഹൃത്തായ തോമസേട്ടൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ചയോളം താമസിച്ചു. ഞങ്ങൾക്ക് വീട്ടിൽ കരണ്ടില്ലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് ഞങ്ങളുടെ വീട് എല്ലാം ക്ലീൻ ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റിയത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം അത്. വളരെ ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സോഫ, ഞങ്ങളുടെ ഹോട്ട് വാട്ടർ സിസ്റ്റം, ഞങ്ങളുടെ ഗ്യാരേജ് ഡോറ്, ഞങ്ങളുടെ ഒരു AC, പിന്നെ അകത്ത് ഡോറൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. എല്ലാം തിക്കായിട്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു.
വീട്ടിലേക്ക് തിരിച്ചെത്തിയ മിക്കവർക്കും തന്നെ പല രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെയും മറ്റു ഇൻഷുറൻസ് കമ്പനികളുടെയും സഹായം ഒരു പരിധിവരെ സഹായിക്കുന്നു. എന്നിരുന്നാലും ഒട്ടേറെ നാശനഷ്ടങ്ങൾ ബാക്കിയുണ്ട്.
ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എനിക്കും എന്റെ വൈഫിനും $1,000 വീതം, പിന്നെ പിള്ളേർക്ക് $400, അങ്ങനെ $2,800 ആണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എമർജൻസി ഫണ്ടായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. നമ്മൾ ഇവാക്വേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പോയി താമസിക്കാനും നമ്മുടെ ഫുഡിനും അതിനൊക്കെ ആയിട്ടുള്ള തന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പവർ പോയതിന്റെ ഒന്നും പൈസയൊന്നും അവര് പറയണത് ഇൻഷുറൻസ്, അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറയണത് ഡിസാസ്റ്റർ മാനേജ്മെന്റിനോടാണ് പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയോടാണ് പറയേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പൊ വേറെ ഞങ്ങളിങ്ങനെ എന്തിങ്ങനെ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ച് അവരുടെ അസസറെ വിടാൻ
പറയാനായിട്ടിരിക്കുവാണോ?
അപ്പൊ അവർ കഴിഞ്ഞ ഞായറാഴ്ച തിരിച്ചെത്തി. ഒരാഴ്ചക്ക് ശേഷം ഞങ്ങൾക്ക് തിരിച്ചെത്തിയത്.
ഓക്കേ, ബാക്കിയുള്ള നാശനഷ്ടങ്ങളും നഷ്ടങ്ങൾക്കും ഇൻഷുറൻസ് ഒക്കെ ഏത് രീതിയിലാണ് നികത്താൻ പോകുന്നത്? എങ്ങനെയാണ്?
ഞങ്ങളിപ്പോ ഇൻഷുറൻസിന്റെ ആളെ ഇന്ന് വിളിച്ച് ഓൾറെഡി ഞങ്ങൾ അവരോട് സംസാരിച്ചു. ഇൻഷുറൻസിന്റെ ഒരു $4,000 ഞങ്ങൾ എക്സസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വീടിന്റെ ഇൻഷുറൻസിനാ, കണ്ടൻസ് ഇൻഷുറൻസ് ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടത് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. ഇന്ന് അവരെ വിളിച്ച് അവരോട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനായിട്ടിരിക്കുക.
ഇതുപോലൊരു സംഭവം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പലപ്പോഴും കുട്ടികളെയാണല്ലോ. സ്കൂളുകളിൽ നിന്നുള്ള പിന്തുണയും ഇവർ കാത്തിരിക്കുന്നു. 6 വർഷം മുൻപ് ടൗൺസ്വില്ലിൽ വിദ്യാർത്ഥിയായി എത്തിയ റിജു ജോൺ കഴിഞ്ഞ 2 വർഷമായി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരികയാണ്. എന്നാൽ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന കാര്യം പരിഗണിക്കുകയാണ് റിജു.
ഞാനിപ്പോ ടൗൺസ്വില്ലിൽ ഹെർമിറ്റ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിന്നിരുന്നത്. നമുക്ക് എന്റെ വീടിന്റെ ഏകദേശം ഒരു 1.5 ഏക്കറോളം വെള്ളം വന്നു. അപ്പൊ ഏകദേശം എല്ലാം സംഭവം തന്നെ കളയേണ്ടി വന്നു. അറുപാട് കുറച്ച് തുണി മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയും കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം തന്നെ പോയി. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ വാർണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്ന് ഒന്നാമത് ഇവിടുന്ന് ആ വെള്ളം കയറുന്ന ചെളിയിൽ നിന്നും, പിന്നെ അല്ലാതെ തന്നെ ഈ പൂപ്പലും പിന്നെ നിറച്ച് പ്രാണികളും എല്ലാം വന്നോണ്ട് തന്നെ ഇവിടെ പലർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ കാരണം നമ്മളിപ്പോ ടാപ്പിൽ എല്ലാം വെള്ളമൊക്കെ നമ്മൾ തിളപ്പിച്ചു കൊടുക്കും, കാരണം സ്വേജ് ഒക്കെ ആയിട്ട് മിക്സായി.
എത്ര നാളായി അവിടെ താമസിക്കുന്നു?
ആ യൂണിറ്റി താമസിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം. ടൗൺസിലിൽ വന്നിട്ട് 6 വർഷമായി. ഇനിയിപ്പോ തൽക്കാലം ഞാനിപ്പോ ഒരു ഫ്രണ്ട് വീട്ടിൽ താമസിക്കുകയാണ്. ഇനി ഒന്നല്ലേ ടൗൺസിലിന് പോണോ, അതോ കാരണം ഇനി ഇവിടെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. തൽക്കാലം ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ അതോ ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്യണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ പുതിയൊരു വീട് നോക്കണം.
ഇപ്പോൾ നമ്മൾ കേട്ട സാഹചര്യങ്ങൾക്ക് സമാനമായ സ്ഥിതിയാണ് ടൗൺസിൽ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റായ ഡോക്ടർ സന്ധ്യ മേനോനിൻ്റെത്. നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ ഏറ്റവും വലിയ ആശങ്ക അസുഖങ്ങൾ പകരുന്നതാണ്. ഇതേക്കുറിച്ചുള്ള അധികൃതരുടെ മുന്നറിയിപ്പുകളെ കുറിച്ചാണ് ഡോക്ടർ സന്ധ്യ മേനോൻ വിവരിക്കുന്നത്.
ഇല്ല, വീട് നോട്ട് ലിവബിൾ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് അത് വന്നിരിക്കുന്നത്.
ആദ്യം വീട് മുഴുവൻ ചെളിയും വീട്ടിലെ സാധനങ്ങളെല്ലാം വളരെ ഇതായിട്ട് കുതിർന്ന് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരുന്നത്. കുറച്ച് ദിവസം, ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ടൈൽസ് എല്ലാം ഇളകാനും മറ്റു ബുദ്ധിമുട്ടുകളും, മോൾഡ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഫംഗസിന്റെ പായലും മറ്റു സാധനങ്ങളും എല്ലാം വളരാൻ തുടങ്ങി. അപ്പം ആൾക്കാർ അത് അസസ് ചെയ്യുന്ന അസസേഴ്സ്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇൻഷുറൻസിന്റെ ഭാഗത്തുനിന്നും അസസേഴ്സ് വന്നു. അത് വീട് ആ വീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഇതിൽ വന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറുകയായിരുന്നു. ഇത് വെള്ളം കയറി കുറച്ച് രണ്ട് ദിവസത്തിനോളം വീട്ടിലുള്ള സാധനങ്ങളും വീടിന് ചുറ്റുപാടുള്ള എല്ലാം വെള്ളം കയറി കിടന്നിരുന്നത് കൊണ്ട് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ കാണുന്നത് മോൾഡ് എല്ലാ ഭാഗങ്ങളിലും, ഫർണിച്ചറിലാണെങ്കിലും വീടിന്റെ ചുവരുകളിലാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ വളരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ സിവേജുമായി വെള്ളം മിക്സ് ആയതുകൊണ്ട് അതിൽ നിന്ന് ദുർഗന്ധവും മറ്റ് ഒത്തിരി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചെളികളും എല്ലാം വീട്ടിലും മറ്റ് പരിസരങ്ങളിലും കാണുന്നുണ്ട്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങളിപ്പം ഗവൺമെന്റ് വഴിയും എന്താ സ്റ്റേറ്റ് എമർജൻസി സർവീസും വഴിയുള്ള വാർണിംഗ് പ്രകാരം കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലെ സാധനങ്ങൾ മാറ്റാനും ഒക്കെ നിൽക്കുന്നത്. ഗ്ലൗസ് ഉപയോഗിക്കുക, കവേർഡ് ആയിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടേ പറ്റുള്ളൂ. വീട്ടിൽ ഇപ്പോൾ വീട്ടില് അഫക്റ്റഡ് ആയിട്ടുള്ള വീടുകളിൽ ഉള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക, അവിടെ കൂടുതൽ നേരം നിന്ന് പെരുമാറാതിരിക്കുക, അതായത് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ മാറ്റി വെളിയിൽ വരണം. അപ്പം ഇവിടെ മിലിയോഡോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വളരെ പ്രിവലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടൗൺസിലുണ്ട്. അപ്പം ചെരിപ്പിടാതെയും ചെളിവെള്ളത്തിൽ കൂടെ നടക്കുകയും ചെയ്താൽ അതിന്റെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉള്ള ഇതിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അത് അഫക്റ്റഡ് ആയിട്ടാണ് ഒരു ലേഡി ഈ കഴിഞ്ഞ ദിവസം മരിച്ചത് ടൗൺസിലുണ്ട്. അപ്പം കൂടുതൽ ആളപായങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ
പ്രളയം ബാധിച്ച പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വെള്ളത്തിലൂടെ പകരാവുന്ന രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ സന്ധ്യ പറയുന്നു.
സാധാരണ വാട്ടർ ബോൺ ഡിസീസസ് എല്ലാം, ഡയറിയ, ഗ്യാസ്ട്രൈറ്റിസും ഗ്യാസ്ട്രോഎൻട്രൈറ്റിസും അങ്ങനത്തെയുള്ള കാര്യങ്ങളും, പിന്നെ ഈ തണുപ്പും അത് റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ, നമ്മളിപ്പം തണുത്ത് എന്താ പറയുന്നത് ഈ തണുത്ത കാലാവസ്ഥയിൽ ഇരിക്കുന്ന അതുകൊണ്ടുള്ള ന്യൂമോണിയ മറ്റ് അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ശരിക്കും വെള്ളം, ആഹാരം അതെല്ലാം നല്ലോണം ശ്രദ്ധിക്കുകയും നല്ല സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും ഈ പഴയ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വളരെ നന്നായിട്ട് ഡിസിൻഫെക്റ്റന്റും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഈവൻ വളരെ മുകളിൽ വെച്ചിരുന്ന തുണികൾ കൂടി ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നത് കൊണ്ട് മോൾഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം വളരെ ഇതായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടി വരുന്നത്. ഒരു വീട് ഫുള്ളായിട്ട് റീഓർഗനൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയൻ പോലീസ് ഫോഴ്സും സ്റ്റേറ്റ് എമർജൻസി സർവീസും ബാക്കി എല്ലാവരും, ആർമിയും എല്ലാവരും ഞങ്ങൾക്ക് ഈ വീട്ടിലുള്ള സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാനും അതെല്ലാത്തിനും വളരെ നല്ലൊരു സഹായമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കേരള അസോസിയേഷൻ ടൗൺസിൽ ഡെക്കാറ്റ് എന്നുള്ള അസോസിയേഷനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്.
ടൗൺസ്വില്ലിലെ വെള്ളപ്പൊക്കത്തിൽ ടൗൺസ്വിൽ മലയാളി അസോസിയേഷനും സജീവമായി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. നിരവധി മലയാളികൾ മറ്റ് വോളണ്ടിയർമാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കാര്യം ചൂണ്ടിക്കാട്ടുകയാണ്. ഈ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കേരള അസോസിയേഷൻ ഓഫ് ടൗൺസ്വില്ലിൽ നിന്നുള്ള കുര്യാക്കോസ് തോപ്പിൽ.
നമ്മുടെ ഏറ്റവും പീക്കായിട്ട് നമുക്ക് ഇവിടെ ഫ്ലഡ് വന്നത് സൺഡേ നൈറ്റ് ആയിരുന്നു. സൺഡേ നൈറ്റ് കഴിഞ്ഞ് മൺഡേയിലും കൂടെ മഴ പെയ്തു. ട്യൂസ്ഡേ മുതൽ അതിനൊരു ചെറിയ അയവ് വന്നു കഴിഞ്ഞ് ട്യൂസ്ഡേ മുതൽ അന്ന് മുതൽ നമ്മുടെ മലയാളികളെല്ലാവരും, കേരള അസോസിയേഷന്റെ പ്രവർത്തകരെല്ലാവരും വളരെ സന്നദ്ധമായിട്ട് തന്നെ ഈ പുനരുദ്ധാര പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. എല്ലാവരും തന്നെ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമുക്ക് നമ്മുടെ മലയാളികളിൽ തന്നെ 10-15 കുടുംബത്തോളം അഫക്റ്റ് ചെയ്തു. ശരിക്കും വീടുകളിൽ വെള്ളം കയറി താമസയോഗ്യമല്ലാതായി തീർന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് അവിടെ പോയി ക്ലീനിങ്ങിൽ സഹകരിച്ചു. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ, ഭയങ്കര ചെളിയായിരുന്നു, എല്ലാ വീട്ടിലും തന്നെ ചെളിയായിരുന്നു. ചില വീടുകളിൽ നമുക്കറിയാം ബെഡിന്റെ മുകളിൽ പോലും വെള്ളം വന്ന്, അപ്പം നമുക്ക് ആ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും സുഹൃത്തുക്കളുടെ വീടുകളിലും ബന്ധുവീടുകൾ വഴിയും ഒക്കെയാണ് അഭയം തേടിയിരുന്നത്. അപ്പം എല്ലാവരുടെ കൂട്ടായ ഒരു പ്രയത്നം മൂലം ഒരു 3-4 ദിവസം കൊണ്ട് നമ്മൾ വീടുകളെല്ലാം അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തു, കളയേണ്ട സാധനങ്ങളൊക്കെ കളഞ്ഞു. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ, എല്ലാ മലയാളികൾ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും, തദ്ദേശീയരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു ഇതിൽ പങ്കെടുത്തത്.
ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ഒട്ടേറെ പേരുടെ കുടുംബങ്ങളെ കേരളത്തിലെ പ്രളയം ബാധിച്ചിരുന്നു. കേരളത്തിൽ ഇപ്പോഴും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അകപ്പെട്ടു പോയ ടൗൺസ്വിൽ മലയാളി ജിജി ജോസഫ് ടൗൺസ്വില്ലിലെ പ്രളയത്തിലും അകപ്പെട്ടിരുന്നു. കേരളത്തിലെയും ടൗൺസ്വില്ലിലെയും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണ് ജിജി.
അത് ഞാൻ ഉണ്ടായിരുന്നു ഇത്തവണ അവധിക്ക് നാട്ടിൽ. ഓഗസ്റ്റിൽ നാട്ടിലുണ്ടായിരുന്നു. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഫുൾ ടൈം ഫ്ലഡിൻ്റെ സമയത്ത് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ വരെ വെള്ളം വന്ന് ഏകദേശം 5-6 ദിവസത്തോളം ഞങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയായിരുന്നു. വീട്ടിൽ സോളാർ വെച്ചക്ക് ഒരു ദിവസം വരെയൊക്കെ ഓടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ കടകളിൽ നിന്ന് ക്യാൻഡിൽസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. നാട്ടിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ മുന്നറിയിപ്പ് അധികൃതരുടെ സൈഡിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ചാനലുകളിലെ ന്യൂസും കാര്യങ്ങളും എല്ലാം ലൈവ് ടെലികാസ്റ്റിലും വെച്ചിട്ടാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. വേറെ അങ്ങനെ അധികൃതരുടെ മുന്നറിയിപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ ചാനലിൽ കൂടെ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഫ്ലഡ് ഡാം തുറക്കുന്നതിനൊക്കെ മുൻപേ നമുക്ക് കറക്റ്റായ വാർണിങ്ങുകളെല്ലാം കൃത്യമായിട്ട് കിട്ടിയായിരുന്നു. അതുപോലെ ഓരോ ദിവസവും നമുക്ക് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജിയുടെ ഫോർകാസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഏകദേശം എപ്പോഴൊക്കെ വെള്ളം ഏത് ലെവൽ വരെ എത്തും, അല്ലെങ്കിൽ ഏതൊക്കെ സബർബനെ അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ കറക്റ്റായ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അവരുടെ മുന്നറിയിപ്പ് കറക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രിപ്പയർഡ് ആവാനായിട്ട് ആവശ്യത്തിന് സമയം കിട്ടി. കേരളത്തിലെ മെയിൻ ആയിട്ടും എനിക്ക് തോന്നുന്നു ചാനലുകളിലൂടെ വന്ന ഇൻഫർമേഷൻ മാത്രമായിരുന്നു ഒരു പരിധിവരെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് റൂമേഴ്സ് ഉണ്ടാവുന്നുണ്ടായിരുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ. കാരണം ന്യൂസ് ചാനലുകൾ അവൈലബിൾ ആകിരുന്നത് കൊണ്ട് പലരും പറയുന്നത് കേട്ടൊക്കെ അതിന്റെ ഒരു എമൗണ്ടിനെ കുറിച്ച് ആൾക്കാർ പ്രെഡിക്ട് ചെയ്യുകയും അങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു നാട്ടില്.
എന്തായാലും ടൗൺസ്വിൽ പ്രളയത്തിൽ അകപ്പെട്ട കുടുംബാംഗങ്ങളുടെ എല്ലാം പുനരധിവാസം പ്രദേശവാസികളുടെ സഹകരണത്തോടെയും അധികൃതരുടെ സഹായത്തോടെയും കൂടുതൽ വേഗത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.